ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
അടുത്തിടെയാണ് ഇരുചക്ര വാഹനത്തിന് പിന്നിലിരിക്കുന്ന യാത്രക്കാരനും നിർബന്ധമായും ഹെൽമറ്റ് ധരിച്ചിരിക്കണം എന്ന നിയമം കേരളം നടപ്പാക്കി തുടങ്ങിയത്. സുപ്രീംകോടതി ഇക്കാര്യം നേരത്തെ ഉത്തരവിലൂടെ ആവശ്യപ്പെട്ടതാണെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ ഈ വിധി ഫലപ്രദമായി നടപ്പാക്കിയതാണെങ്കിലും കേരളം മാത്രം അനങ്ങിയില്ല. എന്റെ ബൈക്ക്, എന്റെ തല, വീണാലെന്ത്, വാണാലെന്ത്, നിങ്ങൾക്കെന്ത് ചെയ്തം, അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. റോഡ് സേഫ്റ്റിയെക്കുറിച്ചാണ് നമ്മളൊക്കെ എപ്പോഴും ചർച്ച ചെയ്യുന്നത്. പക്ഷേ റോഡ് ടു സേഫ്റ്റി അവഗണിക്കുകയും ചെയ്യും. എന്തിനിപ്പോൾ വീണ്ടും ഈ ഇരുചക്ര വാഹനങ്ങളും റോഡ് ടു സേഫ്റ്റിയുമൊക്കെ ചർച്ചയാക്കണം എന്ന് ചോദിച്ചാൽ അതിനുത്തരം ചില അക്കങ്ങളാണ്. ശ്രദ്ധിച്ചു കേട്ടാൽ ഞെട്ടിത്തരിച്ചു പോകുന്ന ചില അക്കങ്ങൾ. കേന്ദ്ര ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ റോഡ് അപകടങ്ങളെക്കുറിച്ചുള്ള കുറച്ച് കണക്കുകൾ പറഞ്ഞു. അതിലൊന്ന് കഴിഞ്ഞ 3 വർഷത്തിനിടെ കേരളത്തിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണത്തെക്കുറിച്ചായിരുന്നു. 12,614 പേരാണ് 3 കൊല്ലത്തിനിടെ നമ്മുടെ നാട്ടിൽ ബൈക്ക് അപകടത്തിൽ മാത്രം മരിച്ചത്. ദേശീയ ശരാശരിയുടെ 33.2% വാഹനാപകടങ്ങളിൽ ഉള്ള മരണസംഖ്യ.
This is a very serious issue. Every year 5 lakhs accidents and 150,000 deaths. Just we reduce this percentage only by 4-5%. I am not satisfied. Now this is the time for the department and the country that we have to be very serious about this issue. Because 18 to 35, 36, this age group, the deaths are 48% dead belong to this age group. It's very bad. And so the reason that we have now making, particularly we are identifying the black spots. We are spending 12,000 crores on that. We are improving road engineering. Then we have changing lot of procedures related with the driving licenses.
ഒന്നാലോചിച്ചാൽ ഇത് കേൾക്കുന്നവരിൽ പലരുടെയും ബന്ധുവോ അടുത്ത പരിചയമുള്ളതോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ളതോ ആയ ഒരാളെങ്കിലും ഈ കണക്കിൽ പെട്ടിട്ടുണ്ടാവും. ആകെയുള്ള ഇത്തിരി റോഡിൽ ദിവസവും എത്ര പുതിയ വാഹനങ്ങളാണ് വന്നു നിറയുന്നത്. അതിൽ തന്നെ നമ്മുടെ നിരത്തിന് പാകമല്ലാത്ത വേഗശേഷിയുള്ള എത്ര ഇരുചക്ര വാഹനങ്ങളും. റോഡ് ടു സേഫ്റ്റി വാസ്തവത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടോ? ഹെൽമറ്റ് ധരിക്കാതിരിക്കാൻ കാരണം കണ്ടെത്തുന്നവരാണ് നമ്മൾ. പതുക്കെയല്ലേ സഞ്ചരിക്കുന്നത്, തൊട്ടടുത്ത് പോകാനല്ലേ, അങ്ങനെ നിരത്താൻ 1000 കാരണങ്ങൾ. കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിച്ചാലും ഇരുചക്ര വാഹനത്തിൽ നിന്ന് തലയടിച്ചു വീഴുമ്പോഴുണ്ടാകുന്ന ആഘാതം വലുത് തന്നെയാണ് എന്ന് അറിയാത്തവരാണോ നമ്മൾ? 55 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുക എന്നാൽ ഒരു സെക്കൻഡിൽ 49 അടി സഞ്ചരിക്കുന്നുവെന്നാണ്. അതായത് 55 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു ബൈക്കിൽ നിന്ന് വീഴുന്നതും 4-ാം നിലയുടെ മുകളിൽ നിന്ന് ചാടുന്നതും ഒരേ ആഘാതം സൃഷ്ടിക്കും. ഈ അക്കങ്ങൾ ഒന്നോർത്തിരുന്നാൽ വളരെ നന്ന്. 55 കിലോമീറ്റർ വേഗത എന്നത് വളരെ സാധാരണമാണ്. നമ്മുടെ ബൈക്കുകളൊക്കെ 80 കിലോമീറ്ററിനും 100 കിലോമീറ്ററിനും മുകളിൽ ചേറിപ്പായുന്നതുമാണ്. 55 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബൈക്കിൽ നിന്ന് വീണാൽ 4 നിലയുടെ മുകളിൽ നിന്ന് വീഴുന്ന ആഘാതമുണ്ടാകുമെങ്കിൽ 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ബൈക്കിൽ നിന്നുള്ള വീഴ്ചയുടെ ആഘാതം എന്തായിരിക്കും?
Regarding rules of the road, we need cooperation of the people by and large. So by efforts of all stakeholders, I am confident that our target is reduction of at least 50% of the deaths. But still, we are not up to the mark. But we are trying level best very hard to fulfill this target. And we need cooperation from the people by and large.
ഇന്ത്യയുടെ ആകെ കാര്യം നോക്കൂ. ഓരോ 4 മിനിറ്റിലും ഒരു അപകടമെങ്കിലും ഉണ്ടായി ഒരാളെങ്കിലും മരിക്കുന്നുണ്ട്. 2013 137,000 പേരാണ് റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടത്. അതായത് നമ്മുടെ എല്ലാ യുദ്ധങ്ങളിലും കൊല്ലപ്പെട്ടവരെക്കാൾ കൂടുതൽ. നിത്യേന 16 കുട്ടികൾക്കാണ് നമ്മുടെ നിരത്തുകളിൽ ജീവൻ പൊലിയുന്നത്. 1214 റോഡ് അപകടങ്ങൾ ദിവസവും ഇതിൽ തന്നെ 25% ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന്. വാസ്തവത്തിൽ റോഡൊരു യുദ്ധക്കളമാണ്.